Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അതുകൊണ്ടെന്താ ജ്ഞാനിക്ക് ദുഃഖത്തെ സഹിക്കുന്നതിനുള്ള ശേഷി കൂടും അജ്ഞനപേക്ഷിച്ച്. ശേഷി എന്ന് പറയുന്നത് മനസ്സിന്റെ യോഗ്യതയാണ്, അതിന് തത്വജ്ഞാനമായിട്ട് ബന്ധമൊന്നുമില്ല. മനസ്സിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ ദുഃഖത്തെ കൂടുതൽ സഹിക്കാനുള്ള ശേഷി ഉണ്ടാവും. അതുമല്ല പറയുന്നത്, തത്വജ്ഞനും ദുഃഖം വന്ന കരയാൻ നിലവിളിക്കാം, അജ്ഞനെപ്പോലെ വിലപിക്കാം. ജ്ഞാനി ആയതുകൊണ്ട് കൂടുതൽ ശേഷിയുണ്ട് ദുഃഖത്തെ നേരിടുന്നതിനുള്ള, അങ്ങനെയൊന്നുമില്ല. ശേഷി മനസ്സിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അതാകാം, ഇല്ലെങ്കിലില്ല. തത്വജ്ഞന്റെ ഹിതം എന്ന ഇവിടെ പറയുന്നത് എന്താണോ, തത്വജ്ഞന് സർവത്തോടുള്ള അനന്യത, അതിനുള്ള ഹിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തത്വജ്ഞൻ ഒന്നുമായും താതാന്യപ്പെടുന്നില്ല, അന്യമായി ഒന്നും തന്നെ ഇല്ല, ഒന്നിനോടും താതാന്യപ്പെടുന്നില്ല. ഇതൊക്കെ പറയുന്നത് തത്വജ്ഞന്റെ ജാഗ്രതനെ കുറിച്ചാണ്. തത്വജ്ഞന്റെ ജാഗ്രതനെയാണ് ശിഷ്യൻ ആഗ്രഹിക്കുന്ന ഉപദേശത്തിന് വേണ്ടി. അതാണ് തത്വജ്ഞന്റെ ജാഗ്രത. തത്വജ്ഞൻ ഏകനായിരിക്കുന്നുണ്ട്, ആ ജാഗ്രതും ഏകമാണ്. ഏകത്വം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ രണ്ടില്ല. തത്വജ്ഞാനം ഉണ്ടായി, പിന്നീട് നശിച്ചു, തത്വം ശേഷിച്ചു, ഇങ്ങനെയൊക്കെ സാധാരണ പറയും. അത് ജ്ഞാനം എങ്ങനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. പരമാർത്ഥം അങ്ങനെയല്ല. എന്തുകൊണ്ട്? തത്വം ഏകമാണ്, തത്വജ്ഞാനവും ഏകമാണ്. നൃത്തത്തിൽ വിനാശങ്ങളില്ല. അങ്ങനെ ഏകമാകും, തത്വജ്ഞാനം ഉണ്ടാകുന്നു, നശിക്കുന്നതല്ല. ദുഃഖം പോലും തത്വജ്ഞനോട് ഏകീഭവിച്ചാൽ പിന്നെ ജ്ഞാനം എങ്ങനെ വേർതിരിക്കും? ഇവിടെ അതല്ലേ പറയുന്നു, ദുഃഖം പോലും അവിടെ അന്യമല്ല. ഇവിടെ ജ്ഞാനവും അന്യമല്ല, ജ്ഞാനം വന്നു പോയി അങ്ങനെയില്ല. ഏകം, ഏകമേവ അദ്വിതീയം. അതാണ് എന്ന് പറഞ്ഞാലും തത്വജ്ഞം കരയിഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതന്നെ ഏകമേവ അദ്വിതീയത്തിൽ സംഭവിക്കുന്നത്. അതങ്ങനെ ഏകത്തിൽ പിന്നെ ഇതെല്ലാം സംഭവിക്കുന്നു. അതാണല്ലോ ഇവിടെ പറയുന്നത്. അവിടെ വിനിഷ്ഠനായിരുന്നു, ഏകീഭവിച്ചിരുന്നു, രണ്ടൊന്നില്ലാതിരുന്നു, അങ്ങനെ ഒരവസ്ഥയിൽ ഇരുന്നിട്ട് അവിടെ നിന്നാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. അവിടെ നിന്ന് ഇതെല്ലാം സംഭവിക്കാമെങ്കിൽ ഇതിനെല്ലാം പറയുന്ന സമാധാനം തന്നെ ദുഃഖത്തിനും ജ്ഞാനത്തിനും എല്ലാം പറയുന്നു. വസ്തുരു ഉപസ്ഥിതിക്ക് മാറ്റമില്ലാതെ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു. എന്തെങ്കിലും മാറ്റം സംഭവിച്ചു, തുരിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏകനായി തന്നെ അറിയുന്നു, തന്നെ സത്തായി തന്നെ അറിയുന്നു, തന്നെ ആനന്ദമായി തന്നെ അറിയുന്നു. ഇതിന് മാറ്റം സംഭവിക്കാത്തതുകൊണ്ടാണ് പരമാർത്ഥത്തിൽ മാറ്റം സംഭവിക്കുന്നത്. എന്നാൽ മാറ്റത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ ഉണ്ട് താൻ. ആ കൽപ്പനകളോ അതിനെ ഇവിടെ പറഞ്ഞു എന്താണ്, അവിദ്യ കൽപ്പനാ നിമിത്താനി സർപ്പാദിനി കൽപ്പനാ നിമിത്താനി സാച അവിദ്യ ശരീര മേഘത്വ സ്വരൂപ ദർശനേന ദുഃഖ നിമിത്തോ ഛിന്നേതി സാച അവിദ്യ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ജ്ഞാനത്തിന്റെ ആവശ്യം. ജ്ഞാനത്തിൽ അതില്ലാതാകുന്നു. അതുകൊണ്ടാണ് അതിന് അവിദ്യ എന്ന് പേര്. ഇതില്ലാത്തത് പ്രകാശത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാം. ശരീരാത്മ ഏകത്വ സ്വരൂപ അശരീരാത്മേകത്വ സ്വരൂപ ദർശനം, അതാണ് ജ്ഞാനം, വിവേകം, ജാഗ്രതത്തിലെ വിവേകം, ഏകത്വ ബോധം, ഏകമായ ബോധം, സർവാത്മ താതാത്മ്യം എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് അവിദ്യ ദുഃഖ നിമിത്തം, അതാണ് ദുഃഖത്തിന് നിമിത്തമായത്. അറിവില്ലായ്മ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഞാന് കരയുന്നു, ചിരിക്കുന്നു. ഇതെല്ലാം എന്താണ്? തന്റെ ഇഷ്ടങ്ങളാണ്, തന്റെ കൽപ്പനകളാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ദുഃഖ നിമിത്ത അവിദ്യ ഉച്ഛന്ന നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് ദുഃഖ സംബന്ധ ആശങ്ക എന്ന സംഭവം, അവിടെ തത്വജ്ഞനൻ ദുഃഖ സംബന്ധത്തിൽ ശങ്കിക്കേണ്ട കാര്യമില്ല. അവിടെ ദുഃഖ സംബന്ധമില്ല. മരുഭൂമിയെ മരുഭൂമിയിലെ മരീചികൻ നനയ്ക്കുന്നില്ല. പലതവണ ഇത് പറയും. അത് പ്രതീതമാകുന്നുണ്ടല്ലോ. ആർക്ക് പ്രതീതമാകുന്നു? മരുഭൂമിക്കാണോ? അല്ല, നിനക്ക് പ്രതീതമാകുന്നു. നീ അവിടെ ജലത്തെ കാണുന്നു. നീ കാണുന്നത് കൊണ്ട് തന്നെ എന്താണ്? ആ ജലത്തിന് മരുഭൂമിയെ നനയ്ക്കാൻ കഴിയില്ല. മരുഭൂമിയെ സംബന്ധിച്ച് അവിടെ ജലമില്ല. എന്നാലും എന്റെ പ്രതീത ഉണ്ടല്ലോ എന്ന് പറയുന്നതിനാണ് ഞാനൊന്ന് പറയുന്നത്. ഇനി അജ്ഞാനത്തിന് പരിഹാരമാണോ ചോദിക്കുന്നത്? ഇതിന്റെ ചോദ്യത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് അജ്ഞാനത്തിന്റെ പരിഹാരമാണ്. ഞാൻ എന്തുകൊണ്ട് കരയുന്നു? അതിന്റെ സമാധാനം എന്ന് പറയുന്നത് നിന്റെ അജ്ഞാനത്തിന്റെ പരിഹാരമാണ്. നിന്റെ അജ്ഞാനത്തെ പരിഹരിച്ചാൽ ആ ചോദ്യം പരിഹരിക്കും, അല്ലെങ്കിൽ അതൊരു പ്രഹേളിക പോലെ തോന്നും. സ്വയം സർവ താതാത്മ്യത്തിലിരിക്കുന്നു. ദുഃഖത്തോടും സുഖത്തോടും എല്ലാം താതാത്മ്യത്തിലിരിക്കുന്നു. അപ്പൊ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരുന്ന ചോദ്യം. ഞാൻ മുക്തനാണെന്ന് പറയുന്നു, പക്ഷെ ദുഃഖിക്കുന്നതായി കാണുന്നു. ഈ ചോദ്യം, ഈ ചോദ്യങ്ങളുടെ മറുപടി എന്ന് പറയുന്നത് ചോദ്യകർത്താവിന്റെ അജ്ഞാനനാശമാണ്. ആ സംഭവിക്കാതെ എങ്ങനെ ഇതിന് മറുപടി കിട്ടും? എങ്ങനെ വെളിവുണ്ടാകും? അതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ഇങ്ങനെ തുടരുന്നത്. അതിനും മറുപടി പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ദുഃഖ സംബന്ധ ആശങ്ക എന്ന സംഭവം, ഇവിടെ ദുഃഖ സംബന്ധത്തെ ശങ്കിക്കേണ്ട കാര്യമേ ഇല്ല. ദുഃഖ സംബന്ധമില്ല. തത്വജ്ഞൻ അശരീരിയാണ്, പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ട്? ജ്ഞാനബലം കൊണ്ട്. സുഷുതിയും ജാഗ്രത തമ്മിലുള്ള വ്യത്യാസത്തെ പറയുകയാണ്. തത്വജ്ഞാനത്തിന്റെ നിലയിൽ സുഷുതിൽ എല്ലാം നഷ്ടമായി, ഒന്നുമില്ലാതെയായി എന്നാണ് ഇവിടെ ഇന്ദ്രൻ വിലപിക്കുന്നത്. എന്താ എന്റെ താല്പര്യം? ഏകത്വത്തിൽ നാനാത്വം നഷ്ടമായതാണ്. അത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ വിലപിക്കത്തില്ലായിരുന്നു. അതെങ്ങനെ നഷ്ടപ്പെടുന്നു? വിവേകം കൊണ്ട്. ആ വിവേകം കൊണ്ട് ജാഗ്രതയിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ സുഷുതിയെക്കുറിച്ച് വിലപിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അവിടെ പോയല്ലോ, ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് വിലപിക്കേണ്ട കാര്യമില്ല. ജാഗ്രതത്തിൽ അത് സംഭവിക്കണം, വിവേകം കൊണ്ട് സംഭവിക്കണം. ഇപ്പൊ ദുഃഖ സംബന്ധാശങ്ക എന്ന സംഭവത്തിൽ പിന്നെ ശേഷിക്കുന്ന ഇതാണ് എങ്ങനെ ജ്ഞാനിയുടെ വ്യവഹാരം സംഭവിക്കുന്നു എന്നാ ചോദ്യം. സർവത്തോതും താതാത്മ്യപ്പെട്ടു കഴിഞ്ഞാൽ ചോദിക്കാം, ശിഷ്യനോടും താതാത്മ്യപ്പെട്ടില്ലേ? അപ്പൊ ശിഷ്യനും ഗുരുവും തമ്മിൽ വേറെ ഇല്ല. അപ്പൊ ഗുരുവിനെ സംബന്ധിച്ച് അജ്ഞനില്ലല്ലോ, അന്യനില്ലല്ലോ, എന്നെങ്ങനെ ഉപദേശിക്കും? ഇതെല്ലാം ഉള്ള സമാധാനമാണ് ഈ പറയുന്നത്. എങ്ങനെയാണോ തത്വജ്ഞന് ദുഃഖ സംബന്ധമില്ലാത്തത്, അതുപോലെ സർവത്തെയും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത് സ്വന്തം അജ്ഞാനമാണ്. അതിന് പരിഹാരം ഉണ്ടാവണം. ചുരുക്കത്തിൽ എന്താണ്? ആ ദുഃഖ സംബന്ധ ഇല്ലായ്മ എന്ന് പറയുന്നത് തത്വജ്ഞനൊരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. പിന്നെ അതെവിടെ മനസ്സിലാക്കണം? തന്നിൽ മനസ്സിലാക്കും. ദുഃഖ സംബന്ധമില്ലായ്മ വേറൊരാളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. വൈഷമ്യം വരുന്ന ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. നിങ്ങൾക്കൊരിക്കലും ജ്ഞാനിയെ പഠിക്കാൻ ശ്രമിക്കരുത്, തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതേ ഉള്ളൂ, ജ്ഞാനിയിൽ ഇതൊക്കെ ഗ്രഹിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ജ്ഞാനം ജ്ഞാനി, പിന്നെ അവിടെ ഒരു ജ്ഞാനം, അങ്ങനെ പോകും കൽപ്പനകൾ. സമാധാനം ഉണ്ടാകത്തില്ല. കാരണം എന്തുകൊണ്ട്? തന്നെ നിന്ന് അന്യമായി ഒന്നാണ് ജ്ഞാനി. അന്യത്വ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ദുഃഖം നിവൃത്തി കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ തനിക്ക് ഇഷ്ടമായിരിക്കുന്നു, നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അത് ബോധ്യപ്പെടുത്തില്ല. അപ്പൊ അന്യത്വ ബോധം ഇല്ലാതായാൽ സ്വയം ജ്ഞാനിയായി, അവിടെ ദുഃഖം നിവൃത്തിയാണ്. പിന്നെ ബോധിക്കേണ്ട ആവശ്യമില്ല, ഇനി ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പറയുന്നത് യുക്തികളുണ്ടും പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും എന്നിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്താ ആഗ്രഹിക്കുന്നത്? അന്യനിൽ സംഭവിക്കുന്നത് തന്നിൽ വരാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനിയിൽ സംഭവിക്കുന്നത് തന്നിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സംഭവിക്കത്തില്ല. അവിടെയെല്ലാം എന്താണ്? ആ കൽപ്പനകൾ ഭാവനകളെല്ലാം ഭേദത്തെ അടിസ്ഥാനമാക്കിയാണ്. സ്ഥിതിപ്രജ്ഞ ലക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ ഭാഷ്യകാരം പറയും എന്താണ്? ഇതൊന്നും ജ്ഞാനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ മനസ്സിലാക്കുന്നത് ജ്ഞാനി കരയുന്നോ ചിരിക്കുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. തത്വജ്ഞനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് തന്നെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തത്വജ്ഞൻ താൻ തന്നെയാണ്. തന്റെ അജ്ഞാന നിവൃത്തിക്ക് വേണ്ടിയിട്ടാണത്. അതുകൊണ്ട് ഞാനീ സംബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ശുദ്ധ അസംബന്ധമാണ്. ചോദ്യം അസംബന്ധമാണെങ്കിൽ എങ്ങനെ ഉത്തരം അസംബന്ധം അല്ലാതാകും? അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്ന ഉത്തരങ്ങളും അസംബന്ധമാണ്. പിന്നെ ആത്യന്തികമായി തന്നെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ദുഃഖസംബന്ധ ആശങ്ക എന്ന സംഭവം, ദുഃഖസംബന്ധമൊന്നും ആശിക്കേണ്ട കാര്യമില്ല. തന്നിലേക്ക് ജ്ഞാനിയും അജ്ഞാനിയും എല്ലാം വിട്ടിട്ട് ഇവിടെ തന്നിൽ പറഞ്ഞു. തന്നിലെ വിവേകത്തെ കണ്ടെത്തണം, തന്നിലെ വിവേകം പ്രകാശിക്കണം. അതാണ് ഇന്ദ്രനിൽ ആ ബോധം പ്രകാശിക്കുന്നതിന് വേണ്ടിയാണ് ഉപദേശിക്കുന്നത്. ഇന്ദ്രനും പ്രജാപതിയെ നോക്കി ബോധത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതല്ല ഇവിടെ പറയുന്നത്. ശുദ്ധ സത്വസങ്കല്പ നിമിത്താനന്ദ കാമാനാം ഈശ്വര ദേഹ സംബന്ധ സർവഭൂതേഷു മനസാനാം പരേവ സർവസത്വോപാധിദ്വാരേണ ഭോക്തേതി സർവ അവിദ്യാകൃത സംവ്യവഹാരാണാം പരേ ഏവ പര ഏവ ആത്മാസ്പദ നാന്യോസ്ഥിതി വേദാന്ത സിദ്ധാന്ത. ജ്ഞാനി അജ്ഞാനി, ജ്ഞാനം അജ്ഞാനം, ഇങ്ങനെയൊക്കെ എന്തിനാ വേർതിരിക്കുന്നത്? ഏകമേവ അദ്വിതീയം എന്നതാണ് പരമാർത്ഥം. അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ലല്ലോ. രണ്ടു കാര്യങ്ങൾ പറയുന്നുണ്ട്. ശുദ്ധ സത്വ സങ്കല്പ നിമിത്താനന്ദ കാമാനം. അവിടെ പറയുന്നു സഗുണോപാസകൻ കാമങ്ങളെയൊക്കെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. സഗുണോപാസകൻ തന്റെ ഉപാസനയിലൂടെ തന്റെ അന്ധകരണത്തെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജ്ഞാനം, കാമം, ഇച്ഛ, യത്നം എല്ലാം സാത്വികമായിരിക്കും. പറയുന്നില്ലേ, ഇത് ഉറക്കം പോലെയല്ല. ഇത് ഉറക്കമാണെന്ന് പറയുന്നു, ഇത് ഉറക്കം പോലെയല്ല. ജ്ഞാനം എന്ന് പറയുന്നു, ജ്ഞാനം അതുണ്ടാകുന്നില്ല. മഹാത്മാക്കളെ കാണുന്നു, എന്താണ് സർവ ഐശ്വര്യയുക്തരായ ആൾക്കാരെ കാണുന്നു. തനിക്കും അതുപോലുള്ള സർവ ഐശ്വര്യങ്ങളൊക്കെ ജ്ഞാനം അജ്ഞാനം ഇതൊക്കെ പോട്ടെ, ഇതറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ലെന്നാ പറഞ്ഞു വരുന്നത് മനസ്സിലാവും. പക്ഷെ സർവ ഐശ്വര്യ യോഗം, അതിനെന്താ വഴി? എന്ന് പറയുന്നത് ശുദ്ധസത്വം ആർജിച്ചാൽ അതെല്ലാം സംഭവിക്കും. അപ്പോൾ അവരിൽ അങ്ങനെ ഐശ്വര്യ യോഗങ്ങൾ കാണാം. അവിടെയും എന്താണ്? പരേവ സർവസത്വോപാധിദ്വാരേണം ഭോക്ത ഇവിടെ സർവ ഐശ്വര്യയുക്തനായിരിക്കുന്ന യോഗിയും മറ്റും അവിടെയും ആ പരമാത്മാവ് തന്നെ. സർവ അവിദ്യാകൃത സംവ്യവഹാരമാണ് ഇവിടെ താൻ, ഇതെല്ലാം സ്വപ്നം കാണുന്ന താൻ തന്നെ നടക്കുന്ന സർവ അവിദ്യാകൃത വ്യവഹാരങ്ങൾ ഇവിടെയും പരയവ ആത്മാആസ്പദം, അതിലും പരമമായ ആത്മാവ് ഒന്ന് തന്നെ ഇതിനെല്ലാം ആസ്പദമായിരിക്കുന്നു. ആത്മാവിന്റെ വിഭൂതികളാണ്, ഒന്ന് സർവ ഐശ്വര്യയുക്തനായ യോഗിയായും മറ്റൊന്ന് അജ്ഞനായും ഇരിക്കുന്നു. എല്ലാം ഒരിടത്തും നടക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. നാന്യു അസ്ഥി, അതെന്താ വേറെ ഇവിടെ ആസ്പദമില്ല. ഒന്നിൽ തന്നെയാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ നടക്കുന്നത്, ഒന്നിൽ തന്നെയാണ്, അതാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. ആ ഏകത്വത്തെ ഗ്രഹിക്കാൻ പറയുകയാണ്. ആ ഏകത്വത്തെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ച് അവിടെ ദുഃഖ സംബന്ധമില്ല, പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല. അത് ഏതെല്ലാം വഴിയെ ചിന്തിച്ചു പോയാലും അവിടെ തന്നെ എത്തിച്ചേരും. ഇത് വേദാന്ത സിദ്ധാന്തം, ഇതാണ് അദ്വൈത സിദ്ധാന്തം. പറയുന്നതിന് തലത്തിൽ എങ്ങനെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാതിരിക്കുന്നു, പ്രിയാപ്രിയങ്ങൾ സത്യമാണ് വാസ്തവമാണെന്ന് കരുതുന്നവന്റെ മനസ്സിൽ നിന്നാണ് ഈ ചോദ്യം. അവന്റെ മനസ്സ് മാറാതെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ അവന് കിട്ടും? ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നിൽ വെളിപ്പെടാതെ മറ്റൊരാളിൽ ഇതിന് സമാധാനം കണ്ടെത്തിയിട്ട് എന്താ കാര്യം? ജ്ഞാനിയിൽ പ്രശ്നങ്ങൾ ആരോപിച്ച് ജ്ഞാനിയുടെ പ്രശ്നങ്ങൾക്ക് ജ്ഞാനിയിൽ സമാധാനം കണ്ടെത്തിയിട്ട് തനിക്കെന്താകുന്നു? തന്റെ പ്രശ്നങ്ങൾക്ക് തന്നിലല്ലേ സമാധാനം കണ്ടെത്തേണ്ടത്? ജ്ഞാനിക്ക് ദുഃഖസ്പർശമുണ്ടോ സുഖസ്പർശമുണ്ടോ? ഞാനി ദുഃഖത്തോട് താങ്ങിപ്പെട്ടോ? ഞാനി ദുഃഖിയാകത്തുള്ളൂ. ഇത്തരം ആശങ്കകൾ വേറൊരാളിൽ പുലർത്തിയാൽ അതുകൊണ്ടെന്താ പ്രയോജനം? ഇവിടെ പറയുന്നത് ആത്മനിഷ്ഠമായിട്ട് ഗ്രഹിക്കാനാ പറയുന്നത്. തന്നിൽ മനസ്സിലാക്കുക, തന്നിലത് മനസ്സിലാക്കാൻ എളുപ്പമാണ്, ജ്ഞാനിയിലത് ഒരിക്കലും മനസ്സിലാകത്തില്ല. തത്വജ്ഞാനിയെ എങ്ങനെ ദുഃഖം ബാധിക്കാതിരിക്കുക, അതൊരിക്കലും പിടികിട്ടത്തില്ല. കാരണം അവിടെ അന്യനാണ് തത്വജ്ഞാനി, അന്യന്റെ ഉള്ളിൽ തനിക്ക് എങ്ങനെ പിടിക്കും? പക്ഷെ തന്റെ ഉള്ളിൽ തനിക്കറിയാം. തന്നിൽ എങ്ങനെ ദുഃഖം ബാധിക്കാതിരിക്കുന്നു എന്നുള്ള എളുപ്പം മനസ്സിലാക്കും. എന്തുകൊണ്ട്? താൻ ആത്മസ്വരൂപനാണ്, തന്നിൽ നന്യമായി ഒന്നുമില്ല. അപ്പോൾ തന്നിൽ എങ്ങനെ ദുഃഖസംബന്ധം ഉണ്ടാകും? അന്യമായി ഒന്നുമില്ലെങ്കിൽ അന്യത്വ ബോധം ഇല്ലെങ്കിൽ പിന്നെ ദുഃഖസംബന്ധമില്ലല്ലോ. ദുഃഖം എന്ന് പറയുന്ന അന്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഒരു വിവേകം ഒരുവനിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ അവന് ദുഃഖസംബന്ധമില്ല. പിന്നെ ദുഃഖം കാണുന്നില്ല, അനുഭവിക്കുന്നില്ല, കരയുന്നില്ല, ചിരിക്കുന്നില്ല. അത് തന്നെ സംബന്ധിച്ചല്ല, അത് മറ്റുള്ളവരെ സംബന്ധിച്ച് പറയുന്നു. തന്നിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവനില്ല, കരയുന്നവനും ചിരിക്കുന്നവനുമില്ല. തന്നിൽ നിന്ന് അന്യമായിട്ട് അതില്ല. അപ്പൊ അവിടെ ദുഃഖസംബന്ധത്തിന്റെ ആശങ്കയുമില്ല. തന്നെ സംബന്ധിച്ച് ഉള്ള ആശങ്കൾ തന്നിൽ നിന്ന് മാറുക, അതാണ് ഇതിന്റെ പ്രയോജനം. മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള അല്ല. അപ്പൊ തത്വജ്ഞാനിയെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, ഗുരുവിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഗുരു ഇതൊക്കെ എങ്ങനെ സഹിക്കും? ഗുരുവിന് ഒരുപാട് ഭാരമാണല്ലോ. വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. തന്നെ കുറിച്ച് വ്യാകുലപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിമാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തത്വജ്ഞാനി ദുഃഖ സംബന്ധം അത്തരം ആശങ്കകളൊന്നും കാര്യമില്ല. ഇവിടെ പറയുന്ന സർവാത്മഭാവത്തെ കുറിച്ചാണ്, അത് തന്നിൽ ഗ്രഹിക്കുക. മനസ്സിലാവും തന്നിൽ ദുഃഖ സംബന്ധമില്ല, ചോദ്യമില്ല, സമാധാനം ആവശ്യം വരുന്നില്ല. ഇതാണ് അദ്വൈത സിദ്ധാന്തം. എന്നാ അന്യു അസ്ഥി, അന്യത്വം നിഷേധിക്കുന്നത് കൊണ്ടുവരുന്ന ദുഃഖ നിവൃത്തി, ഇതാണ് വേദാന്ത അദ്വൈത സിദ്ധാന്തം. അതിനു വേണ്ടിയിട്ടാണ് പ്രജാപതി എന്താ പറഞ്ഞ ശേഷം അക്ഷിണി പുരുഷോ ദൃശ്യതി ഛായാവർഷേവ പ്രജാപതിനാക്ത. ആദ്യം പ്രജാപതി ആ ഛായാപുരുഷനെ കുറിച്ച് പറഞ്ഞു. സ്വപ്ന സുഹൃത്യവശ അന്യേവ, കേട്ടുകഴിഞ്ഞപ്പോൾ ഒരാളുടെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ പറയാണ്. ആദ്യം പറഞ്ഞ ഛായാപുരുഷനെ കുറിച്ച്, അത് കഴിഞ്ഞു സ്വപ്നം കാണുന്നവനെ കുറിച്ച്, സുഷുപ്തനെ കുറിച്ച് പറഞ്ഞു. അത് ഛായാപുരുഷനല്ലോ, പ്രതിബിംബമല്ലല്ലോ. അങ്ങനെ ആയിക്കൂടെ. പരോ അപഹത പാത്മത്വാദി ലക്ഷണോ വിരോധാതിഥി കേജിത് മന്യത്തെ. ചിലരങ്ങനെ കരുതാം. ഇവിടെ ഛായാപക്ഷനെ കുറിച്ച് പറഞ്ഞു, സ്വപ്നം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞു, സുഷുപ്തി ഉറങ്ങുന്നവനെ കുറിച്ച് പറഞ്ഞു. ഇതൊന്നും അല്ലല്ലോ ആ പരമാത്മാവ്, ഇതാണോ, ഇത്ര നിസാരനാണോ പരമാത്മാവ്, ഈ ആത്മാപഹത പാത്മാന്ന് പറഞ്ഞത്. പരമാത്മാവ് ഏത്? ഇതേ. ഇത് രണ്ടും പരസ്പര വിരോധമുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചിലർ ധരിച്ചിരിക്കുന്നു. എത്രയൊക്കെ ആയാലും ഈ സ്വപ്നം കാണുന്നവനാണോ പരമാത്മാവ്, സുഷുപ്തനാണോ പരമാത്മാവ്, ഇങ്ങനെ ഛായാദ്ധ്യാത്മനാച്ച ഉപദേശി പ്രയോജനമാചക്ഷതേ. അവര് ആര് എന്ത് സിദ്ധാന്തം പറഞ്ഞാലും അവര് പറയുന്നതിനൊക്കെ ഓരോ യുക്തിയും കാണും. പലതരത്തിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കാം, നമ്മുടെ യുക്തികളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഛായാദ്ധ്യാത്മനാച്ച ഉപദേശിത് ഈ പറയുന്നത് ഈ അദ്വൈതികളിൽ തന്നെ പല പക്ഷക്കാരുണ്ട്, അന്നുകൊണ്ട് ഇന്നുമുണ്ട്. ഈ അദ്വൈതികളെന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരുണ്ട്, ഒരുപോലെ ചിന്തിക്കാൻ കഴിയത്തില്ല. അതിൽ അദ്വൈതി എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. സ്വയം അദ്വൈതി എന്ന് കരുതുന്നവർ പലതും ചിന്തിക്കുന്നുണ്ട്. അദ്വൈതം ഏകമാണ്, ഒരു ചിന്ത പലതാണല്ലോ. അദ്വൈതത്തെ മനസ്സിലാക്കാൻ വേണ്ടി അവർ ചിന്തിക്കുന്ന പല ചിന്തകളും അവനെ ദ്വൈതത്തിലേ എത്തിക്കത്തുള്ളൂ. അത് സംഭവിക്കാതിരിക്കാനാണ് ഭാഷകാരൻ പറയുന്നത്. അവർ ഇങ്ങനെയൊക്കെ പറയുന്നു, ആദ്യം ഇത് ഛായാത്മാ പ്രതിബിംബമാണെന്ന് പറഞ്ഞു, പിന്നെ സ്വപ്നം കാണുന്നവനെന്ന് സുഹൃത്തനെന്ന് പറഞ്ഞു, പിന്നീട് പല നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ ഛായാത്മാ, അത് ജാഗ്രതയുടെ കാര്യം പറയുന്നു, പിന്നെ സ്വപ്നം കാണുന്നവൻ, പിന്നെ ഉറക്കം, പിന്നെ നാലാമതൊരുവൻ പരൻ തുരിയൻ, അങ്ങനെ പറയുന്നവരുണ്ട്. നാലാമത്തെ ഒരുവൻ, മൂന്നിനും അപ്പുറം നിൽക്കുന്നവർ ആ പക്ഷത്തോടെ നിഷേധിക്കുകയാണ്. അക്ഷിപുരുഷനല്ല, സ്വപ്നം കാണുന്നവനല്ല, സുഷുപ്തനല്ല, പിന്നെ പരഹ, അവനാണ് അപഹത പാത്മാധ്യക്ഷൻ, അവനാണ് തുര്യൻ, ഇങ്ങനെ പറയുന്നു. എന്തുകൊണ്ട് പറയുന്നു വിരോധ? ഇതൊന്നും ആകാൻ വഴിയില്ലല്ലോ. എന്താ, സ്വപ്നം കാണുന്ന ഞാനാണോ തുര്യൻ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി എനിക്കൊന്നും നേരേണ്ട കാര്യമില്ലല്ലോ. ഉറങ്ങുന്ന ഞാനാണോ, വ്യാഗ്രത്തിൽ ഇതിനെയൊക്കെ കാണുന്ന ഞാനാണോ, ഇതൊന്നുമല്ല, ഇതിന് അപ്പുറമുള്ള ഒന്നുണ്ട്, അതാണ് പരൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രജാപതി എന്തിനു ഉപദേശിച്ചു? പ്രജാപതി പറയുന്നത് എന്താണ്? ഒന്നിനെ തന്നെ ആവർത്തിക്കുകയാണ്. ഞാൻ ആരാണെന്ന് ചോദിച്ചു പറഞ്ഞു, നീ ഛായാത്മാവാണ്. വീണ്ടും ചോദിച്ചത് എന്താണ്? ഞാൻ ആരാണ്? അപഹത പാത്മാവ്, നീ സ്വപ്നം കാണുന്നവനാണ്. വീണ്ടും ചോദിച്ചു ആരാണ്? നീ ഉറങ്ങുന്നവനാണ്. പ്രജാപതി ഒരാളെ തന്നെ പറയും, അതെന്താ അങ്ങനെ പറയുന്നത്? പരൻ വേറെയാണല്ലോ. പരനെ എന്തിനീ ക്രമത്തിൽ ഇങ്ങനെ ഉപദേശിച്ചു? അതിനും അവര് സമ്മാനം പറയുന്നു, ആദാവ്യൂച്ച് മനുഗ്ര ദുർവിജ്ഞേയത്വരസ്യാത്മനോ അത്യന്ത ബാഹ്യ വിഷയാസക്ത ചേതസ്സു അത്യന്ത സൂക്ഷ്മസ്തു ശ്രവണ വ്യാമോഹോ മാ ഭൂതതി. നേരിട്ട് ആദ്യം അങ്ങ് പറയണം, നീ തുരിയൻ എന്ന് പറയുന്നു. ഇതിനെയൊന്നും പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അദ്വൈതികളിൽ ചിലർ പറയുന്ന ഭാഗം പറയുന്നു. അങ്ങനെ ചിന്തിക്കുന്നു അദ്വൈതികൾ ചിലരെന്ന് പറയുന്നത് ഇതെല്ലാം അദ്വൈതത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നവന്റെ ചിന്തകളാണ്. അദ്വൈതത്തെ ഗ്രഹിക്കുന്നവനല്ല, അദ്വൈതത്തെ ഗ്രഹിക്കുന്നവരാരുണ്ട്, അദ്വൈതത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നവരെയുണ്ട്. അതുപോലെ ചിലർ പറയുന്നു ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയും പോലെയാണ്. ധ്യാനിക്കുന്നവരാരുമില്ല, ധ്യാനിക്കാൻ ശ്രമിക്കുന്നവരേ ഉള്ളൂ. ധ്യാനിക്കാൻ ശ്രമിക്കുന്നതിന് ധ്യാനമാകും. അതുപോലെയാണ് അദ്വൈതത്തെ ഗ്രഹിക്കുന്നവരല്ല, ഗ്രഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് പലതരത്തിലുള്ള ചിന്തകളും വരും, അദ്വൈതത്തിൽ തന്നെ വരും നിങ്ങൾക്കും. അതാണ് ഇവിടെ പറയുന്നത്. അവർ പറയുന്നു ആദ്യം തന്നെ നേരിട്ടങ്ങ് പറയുകയാണ്, നീ പരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ തുര്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പരസ്യാത്മന തുര്യനെ ഗ്രഹിക്കാൻ പ്രയാസമാണ്. അത്യന്ത ബാഹ്യ വിഷയം മനസ്സെന്ന് പറയുന്ന ബാഹ്യ വിഷയങ്ങളിൽ ആസക്തമാണ്. നമ്മുടെ സൂക്ഷ്മവസ്തുവിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? യഥാഗിലദ്രിയായ സൂക്ഷ്മം ചന്ദ്രന്റെ ദർശയോ വൃക്ഷം കഞ്ചിത് പ്രത്യക്ഷമാതോ ദർശയതി പശ്യാമം ഏഷ ചന്ദ്രയിതി. അതിന് ചന്ദ്രനെ കാണിച്ചു കൊടുക്കുന്നത് പോലെ ദ്വിതീയ എന്ന് പറയുമ്പോൾ അവിടെ ചന്ദ്രന്റെ ഒരു ചെറിയൊരു കല മാത്രമേ ഉള്ളൂ. സൂക്ഷിച്ച് നോക്കി കാണുന്ന ചന്ദ്രന്റെ കലയെ കാണിക്കുന്നതിന് വേണ്ടി ആദ്യം വൃക്ഷത്തെ കാണിക്കുന്നു. പശ്യാമം ഏഷ ചന്ദ്രദാത, അവിടെ ചന്ദ്രൻ തതോന്യം, പിന്നെ അതിന്റെ അടുത്തുള്ള മറ്റൊന്ന്, പിന്നെ തതോന്യം, അവസാനം ഗിരിമൂർധാനം, പർവ്വതത്തിന്റെ കൊടുമുടിയെ കാണിക്കുന്നു. ചന്ദ്ര സമീപസ്ഥം ഏഷ ചന്ദ്രം ഇരി എന്നിട്ട് പറയുന്നത് അതാണ് ചന്ദ്രനെന്ന് ആ കൊടുമുടി നോക്കാൻ പറയും. ചന്ദ്രനെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ചന്ദ്രനെ നോക്കാൻ പറയാൻ പറ്റത്തില്ല. കാണേണ്ടത് ചന്ദ്രനാണ്. അതുകൊണ്ട് പറയാം പർവ്വതത്തിന്റെ ശിഖരത്തെ നോക്കുന്നത്, അതിന്റെ അറ്റ നോക്കാൻ പറയും. കൊടുമുടിയെ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു? തതോ അസു ചന്ദ്രൻ പശ്ചിരി, അത് ചന്ദ്രനെന്ന് പറയുമ്പോൾ അവൻ കാണുന്നു ആ ചന്ദ്രനെ കണ്ടു. അതുവരെ കാണാതിരുന്ന ചന്ദ്രൻ, ഇപ്പൊ ചന്ദ്രനെ കാണാൻ വേണ്ടി ചന്ദ്രനെ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ചന്ദ്രനെ കാണാതെ നോക്കാൻ പറ്റും. ഇപ്പൊ ചന്ദ്രനെ കാണുമെന്നുണ്ടെങ്കിൽ നോക്കുന്ന എവിടെയാണ്? ചിലപ്പോൾ വിരൽത്തുമ്പിൽ തുടങ്ങും, അല്ലെങ്കിൽ മരത്തിന്റെ ചില്ലയിൽ തുടങ്ങും, അവസാനം പർവ്വത ശിഖരത്തെ നോക്കുമ്പോഴാണ് ചന്ദ്രനെ കാണുന്നത്. അതുപോലെ പരൻ തുര്യനെ നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഛായാത്മാവെന്ന് പറഞ്ഞു, സ്വപ്നമെന്ന് പറഞ്ഞു, സുഹൃത്തനെന്ന് പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ വേറിട്ട് ഇനി ഒരു തുര്യനെ ബോധിപ്പിക്കുകയാണ്. ഇങ്ങനെ ചിലത് പറയുന്നു. ഏവമേത യേശു അക്ഷിണി ഇത്യാദ്യുക്തം പ്രജാപതിനാഥി പര്യായി എന്ന പരൈ. അതുകൊണ്ട് ആദ്യം അക്ഷി പുരുഷനെന്ന് പറഞ്ഞത് വേറൊരാളാണ്, സ്വപ്നം അത് വേറൊന്നാണ്, സുഷുപ്തി അത് വേറൊന്നാണ്, തുര്യനൊക്കെ അപ്പുറമാണ് നാലാമത്തെ പരൻ. ചതുർത്ഥേത് പര്യായി, അതിനാണ് ചതുർത്ഥൊന്നും തുര്യനെന്ന് പറഞ്ഞ ഒന്നാണ്, അതാണ് ഞാൻ തുര്യനെന്ന് പറഞ്ഞത്. ദേഹാൻ മർത്യ സമുദ്ധായ ശരീരതമാപന്നോ ജ്യോതിസ്വരൂപം, അങ്ങനെ പറയും. ഈ ദേഹമെല്ലാം വിട്ട ആ ജ്യോതിസ്വരൂപം, തുരിയ സ്വരൂപം അങ്ങനെ വെളിപ്പെടുത്തുന്നു. യസ്മിൻ ഉത്തമ പുരുഷേ സ്ത്രീധിപർ ദക്ഷൻ ക്രീഡൻ ലോമാണോ ബോധിസ ഉത്തമ പുരുഷ പരവുക്ത ഇരിക്കാം. ആ പുരുഷനെ കുറിച്ചാണ് പറയുന്നത്, ആ സഗുണ വിദ്യ സഗുണോപാസകൻ അങ്ങനെയുള്ള ഭോഗങ്ങളെയൊക്കെ അനുഭവിക്കുന്നു. അത് ഈ സ്വപ്നം കാണുന്നവനെ ഉറങ്ങുന്നവനെ ഒന്നും സംബന്ധിച്ചല്ല. സാധാരണ പറയാറുണ്ടല്ലോ ഇങ്ങനെ ഉറങ്ങുന്നവനാണ്, അതല്ല തുര്യൻ എന്ന് പറഞ്ഞു. ഭാഷ്യകാവ് പറയുന്നത് സത്യം എന്നാണ് പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. രമണീയ താവതിയം വ്യാഖ്യാശ്രോതം, നിങ്ങളുടെ വ്യാഖ്യാനം കേൾക്കാൻ വല്ല വളരെ രസമുള്ള കാര്യമാണ്, പക്ഷെ അത് കഴമ്പൊന്നുമില്ല. നാത്തു അർത്ഥവാസ്യ ഗ്രന്ഥത്തെയും പോലും, പക്ഷേ ഈ ഗ്രന്ഥത്തിന്റെ അർത്ഥം നിങ്ങൾ പറയുന്നതല്ല, ശ്രുതി പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല. പ്രജാപതി ഉപദേശിക്കുന്നതിന്റെ താല്പര്യം നിങ്ങൾ പറയുന്നതല്ല. ജാഗ്രത സ്വപ്ന സുഹൃത്തികളിലൂടെയൊക്കെ കടന്നുപോയി അവസാനം അതിന്റെ അപ്പുറത്തുള്ള ഒരു ചതുർത്ഥനായ ഒരു പരൻ തുര്യൻ, അതിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പോകുന്നത് എന്താണ്? കഥം എങ്ങനെ എഴുതുന്നു? അക്ഷിപുരുഷൻ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞവൻ ഏവനെയാണോ ബോധിപ്പിച്ചത് അത് തന്നെ തുര്യൻ. സ്വപ്നസ്ഥൻ എന്ന് പറഞ്ഞപ്പോ ആരെ ബോധിപ്പിച്ചോ അതാണ് തുര്യൻ. സുഷുപ്തി എന്ന് പറഞ്ഞപ്പോ ആരെ ബോധിപ്പിച്ചോ അത് തന്നെ തുര്യൻ, അവനെ മറികടന്ന് പോകാൻ വയ്യ. എന്നാ പിന്നെ അവനെ നാലാമൻ എന്തിനു പറഞ്ഞു? ചതുർത്ഥവും മൂന്നിനും ആധാരമായിരിക്കുന്നു നാലാമൻ. അതുകൊണ്ട് മൂന്നിനെ ഉൾക്കൊള്ളുന്നവൻ എന്താണോ അവൻ നാലാമനാണ്. മറ്റെന്ത് ചെയ്യുന്നു? ഇവിടെ ഓരോന്നിനും വേറെ വേറെ ജാഗ്രത, വേറെ സ്വപ്നം, വേറെ സുഷുപ്തി വേണം, ഇങ്ങനെയല്ലേ അനുഭവം? ജാഗ്രത സ്വപ്നമെന്നോ സ്വപ്നം ജാഗ്രത എന്നോ അങ്ങനെ അനുഭവം ഉണ്ടോ? ഇല്ല. ഇവിടെ ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് അനുഭവം. ഈ അനുഭവം ഉള്ളപ്പോൾ എങ്ങനെ ഏകം അദ്വിതീയമൊക്കെ സംഭവിക്കും? ഈ മൂന്നിനും ആധാരമായിരിക്കുന്നത്, മൂന്നിനെ ഒന്നാക്കുന്നത്, അതുകൊണ്ട് അതിന് ചതുർത്ഥം എന്ന് പറഞ്ഞു. ഈ മൂന്നിനെ കുറിച്ചുള്ള ബോധം ഇപ്പോൾ ഉണ്ട്. ഈ മൂന്നിനെ കുറിച്ചുള്ള ഈ ബോധത്തിന് തെളിയാത്തത് അത് നാലാമത്തത് എന്ന് പറയും എന്നാണ് അടുത്ത് ഇനി വിശദീകരിക്കുന്നത്.